ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ അറിയപ്പെടുന്ന ഫാഷിസം രൂപം കൊണ്ടതും അഭിവൃദ്ധിപ്പെട്ടതും 20-ാം നൂറ്റാണ്ടിലാണ്. യുദ്ധത്തെയും അക്രമങ്ങളെയും മഹത്വവൽക്കരിച്ച ഈ പ്രത്യയശാസ്ത്രത്തിന്റെ വേരുകൾ പക്ഷേ ചെന്നെത്തുന്നത് പുരാതനമായ സ്പാർട്ടയിലാണ്. 1-ാം ലോകമഹായുദ്ധത്തോടെ ലോകമൊട്ടാകെ പടർന്ന ഇത് പ്രത്യേകിച്ച് ജർമ്മനിയിലും ഇറ്റലിയിലും അധികാരത്തിൽ വന്നു. മാത്രമല്ല, ഇത് സ്പെയിൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ഫാഷിസം മൂലം ഈ നാട്ടിലെ ജനങ്ങൾ പൈശാചികവും ഭയാനകവുമായ അവസ്ഥകൾ നേരിട്ടു. ഫാഷിസ്റ്റ് സ്വേച്ഛാധിപതികളുടെയും ഭരണം നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും നിഷ്ഠൂരമായ കടന്നുകയറ്റം നിണമണിഞ്ഞ അക്രമങ്ങളുടെ ദിവസങ്ങളായി അക്കാലത്തെ മാറ്റി. രഹസ്യ പോലീസിന്റെയും ഫാഷിസ്റ്റ് സേനയുടെയും സഹായത്തോടെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലേക്കും ഭീകരതയുടെ കരിനിഴൽ പടർത്തിയ ഇവർ ജനങ്ങളെ തളർത്തി. മാത്രമല്ല, സമൂഹത്തിന്റെ ഏതാണ്ട് എല്ലാ തുറകളിലും, വിദ്യാഭ്യാസം മുതൽ സംസ്കാരം വരെ, മതം മുതൽ കലാരംഗം വരെ, സർക്കാർ സംവിധാനം മുതൽ സൈന്യ സംവിധാനം വരെ, അതോടൊപ്പം നയരൂപീകരണ കേന്ദ്രങ്ങൾ മുതൽ ജനങ്ങളുടെ സ്വകാര്യതകളിൽ വരെ ഫാഷിസം അടിച്ചേൽപ്പിക്കപ്പെട്ടു. അന്തിമമായി ഫാസിസ്റ്റുകൾ തുടക്കം കുറിച്ച 2-ാം ലോകമഹായുദ്ധം 55 ദശലക്ഷം ആളുകളുടെ മരണത്തിന് കാരണമാകുകയും അങ്ങനെയത് മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിലെ അതിഭീകരമായ അക്രമമായി മാറുകയും ചെയ്തു. ഈ ചലച്ചിത്രത്തിൽ ഫാഷിസത്തിന്റെ പരിചിതമായ കഥയോടൊപ്പം മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി നാം പരിശോധിക്കുന്നുണ്ട്. ഇതിലാദ്യത്തേത് ഫാഷിസ്റ്റ് തത്വശാസ്ത്രത്തിന്റെ ഉത്ഭവം പുരാതന പാഗൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെ എന്നതാണ്. നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഫാഷിസം ദൈവദത്തമായ മതങ്ങൾ നൽകിയ മൂല്യങ്ങൾക്കും മര്യാദകൾക്കും പകരം പാഗനുകളുടെ പ്രാകൃത ചിന്തകൾക്ക് പ്രാമുഖ്യം നൽകിയിരുന്നു. പുരാതന ഗ്രീക്ക് രാജ്യമായിരുന്ന സ്പാർട്ടയിൽ ആരംഭിച്ച് അവിടെ നിന്ന് ഇസ്ലാമിനു മുൻപുള്ള അറബ് രാഷ്ട്രങ്ങളിലേക്ക് വന്ന പാഗനുകളുടെ കാട്ടാളത്തം ഉയർത്തെഴുന്നേറ്റത് ഫാഷിസം മൂലമാണ്. ഫാഷിസവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത, 19-ാം നൂറ്റാണ്ട് മുതൽ ഇക്കാലം വരെ നിരവധി അക്രമണ സ്വഭാവം പുലർത്തിയ തത്വശാസ്ത്രങ്ങൾക്ക് ലോകമൊട്ടാകെ അടിസ്ഥാനമായി വർത്തിച്ച പരിണാമശാസ്ത്രവുമായി അതിനുള്ള ബന്ധമാണ്. മനുഷ്യൻ വികാസം പ്രാപിച്ച മൃഗമാണെന്ന തരത്തിലുള്ള അബദ്ധജടിലമായ ധാരണകൾ മുന്നോട്ട് വെച്ച അശാസ്ത്രീയമായതും തെളിവുകളില്ലാത്തതുമായ ഒരു സിദ്ധാന്തമാണ് സത്യത്തിൽ ഡാർവിനിസം. പരിണാമ പ്രക്രിയയിൽ ചില മാർഗങ്ങൾ തിരസ്കരിക്കപ്പെടുമെന്നും നിലനിൽപ്പിനു വേണ്ടി മരണം വരെയുള്ള പോരാട്ടം ജീവികൾക്കിടയിലുണ്ടെന്നും ഇതുമൂലം ശക്തരായവർ പിടിച്ചടക്കുമെന്നും അശക്തർ നിർമാർജനം ചെയ്യപ്പെടുമെന്നുമുള്ള ചില ധാരണകൾ ശാസ്ത്രീയ തത്വങ്ങളായി അത് അവതരിപ്പിച്ചു. അങ്ങനെ ഇത് ഫാഷിസത്തിന്റെ അടിസ്ഥാന പ്രമാണമായി. നമുക്കിപ്പോൾ ഫാഷിസം എന്ന രക്തക്കറപുരണ്ട പ്രത്യയശാസ്ത്രത്തിന്റെ ഭൂമുഖത്തെ എക്കാലത്തെയും ദുഷിച്ച കാട്ടാളത്തത്തിന്റെ ചരിത്രം മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. തൂൾ സമൂഹം. ആയിരത്തി തൊള്ളായിരത്തി 1918 അനവധി പ്രക്ഷോഭങ്ങളാണ് മ്യൂണിക് നഗരത്തിൽ അരങ്ങേറിയത്. 1-ാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ജർമ്മനി ഉയർന്നുവരികയും അവിടെ ഒരു സാമൂഹ്യ പ്രതിസന്ധി രൂപപ്പെടുകയുമുണ്ടായി. ഈ പ്രക്ഷോഭങ്ങൾ സർക്കാരിനെതിരെയുള്ള സായുധ വിപ്ലവത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു. കേർട്ട് ഇസ്നർ എന്ന ജൂതവംശജനായ പത്രപ്രവർത്തകനും അദ്ദേഹത്തിന്റെ സോഷ്യൽ ഡെമോക്രാറ്റുകളായ അനുയായികളും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സഹായത്തോടുകൂടി ഒരു അട്ടിമറി നടത്തി. ലുഡ്വിംഗ് 3-ാമനും കുടുംബവും നാടുകടത്തപ്പെട്ടു. ഇസ്നർ പുതിയ സർക്കാരിൽ പ്രധാനമന്ത്രിയായി. പക്ഷേ രക്തരഹിത വിപ്ലവത്തിലൂടെ നേടിയ ഭരണമാറ്റം ജർമ്മനിക്ക് സ്ഥിരത കൈവരുത്തുമെന്ന് സ്വപ്നം കണ്ടവരെല്ലാം നിരാശരായി. തൂൾ എന്നുപേരുള്ള ഒരു രഹസ്യ സമൂഹം പുതിയ സർക്കാരിന്റെ ആദ്യ ശത്രുവായി. 1918 റുഡോൾഫ് വോൺ സബോട്ടൻഡോഫ് ആണ് തൂൾ എന്ന ഈ തികഞ്ഞ വർഗീയ സംഘടന സ്ഥാപിച്ചത്. സ്കാൻഡിനേവിയൻ പുരാണമനുസരിച്ചുള്ള ഇതിഹാസ സമാനമായ രാജവംശത്തിന്റെ പേരിൽ നിന്നാണ് തൂൾ എന്ന് ഈ സംഘടനയ്ക്ക് പേർ ലഭിച്ചത്. പുരാതന ജർമ്മൻകാർ ഈ നാട്ടിൽ നിന്നാണ് വന്നത്. തന്റെ വർഗീയ ആശയങ്ങൾക്കനുസരിച്ച് തൂൾ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് സബോട്ടൻഡോഫിന് സഹായിച്ചത് മിസ്റ്റിസിസത്തിന് സ്വയം സമർപ്പിച്ച മാഡം ബ്ലാവെഡ്സ്കി, ഗൈഡോവോൺലിസ്റ്റ്, അഡോൾഫ് ലാൻസ് എന്നീ മൂന്ന് പേർ ആയിരുന്നു. മാഡം ബ്ലാവെഡ്സ്കി ജർമ്മൻകാരുടെ പിതാമഹന്മാരെന്ന് താൻ വിശ്വസിച്ചിരുന്ന ആര്യവംശക്കാർ ഉന്നത കുലജാതരാണെന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. ഇതനുസരിച്ച് മെസപ്പട്ടോമിയ സംസ്കാരവും പുരാതന ഈജിപ്ത് സംസ്കാരവും വരുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകമാകെ ഭരിച്ചിരുന്ന അറ്റ്ലാന്റിസ് എന്നൊരു സംസ്കാരമുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽപ്പെട്ടവർ ഉന്നത കുലജാതരും കുലീനരും ശുദ്ധവർഗക്കാരുമായിരുന്നെന്നും അഗ്നിപർവ്വതം പൊട്ടിയൊലിച്ചത് കാരണം ഭൂമുഖത്തു നിന്ന് ഇവർ തുടച്ചു മാറ്റപ്പെട്ടതാണെന്നും ബ്ലാവെഡ്സ്കി കരുതി. അവരുടെ വീക്ഷണത്തിൽ ഈ ദുരന്തത്തെ അതിജീവിച്ചവർ ലോകമൊട്ടാകെ വ്യാപിക്കുകയും ഇതുകാരണം ആര്യന്മാർ മറ്റ് വർഗങ്ങളുമായി ഇടപെടുകയുമുണ്ടായി. തന്റെ ഈ നിഗൂഢവാദത്തിന് തെളിവുകൾ തേടി ബ്ലാവെഡ്സ്കി തിബത്തിലെത്തുകയും ബുദ്ധ സന്യാസിമാരെക്കുറിച്ച് പഠിക്കുകയുമുണ്ടായി. ദ സീക്രട്ട് ഡോക്ട്രിൻ എന്ന തന്റെ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ അവർ ചേർത്തിരിക്കുന്ന സ്വസ്തിക എന്ന ചിത്രം പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു. ബ്ലാവെഡ്സ്കി പോലെ തന്നെയാണ് ഗൈഡോവോൺലിസ്റ്റും ചിന്തിച്ചത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബ്ലാവെഡ്സ്കി പറഞ്ഞ ആര്യവംശത്തിന്റെ പിന്മുറക്കാരാണ് ജർമ്മൻ വർഗം. ലിസ്റ്റ് മറ്റൊരു അവകാശവാദവുമായി രംഗത്തെത്തി. ആര്യവംശത്തിന്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ചരിത്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഫ്രീമേസൺസ്, നെസ് ടെംപ്ലാർഡ്, റോസിക്യൂഷൻസ് എന്നിങ്ങനെയുള്ള രഹസ്യ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. '1912 ഫ്രീമേസൺസിന് സമാനമായ ദ ജർമ്മൻ ഓർഡർ എന്ന ഒരു രഹസ്യ സംഘടനയെ അദ്ദേഹം രൂപപ്പെടുത്തി. ലിസ്റ്റ് 1919 അന്തരിച്ചു. പക്ഷേ തന്റെ വീക്ഷണങ്ങൾക്കൊത്ത് അത്യാവേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ആരാധകനെ അദ്ദേഹം പിൻഗാമിയാക്കിയിരുന്നു, ജർമ്മൻ ഓർഡറിന്റെ മാസ്റ്റർ അഡോൾഫ് ലാൻസ്. '1899 ലാൻസ് ന്യൂ ടെംപ്ലാസ് എന്ന ഒരു ആരാധനാരീതി ആവിഷ്കരിക്കുകയും സ്വയം ഗ്രാൻഡ് മാസ്റ്ററായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയാണ് തീവ്രമായ വർഗീയവാദത്തിന്റെയും നൈറ്റ് ടെംപ്ലാസിന്റെയും സവിശേഷതകളെ ലാൻസ് കൂട്ടിച്ചേർത്തത്. തന്റെ വർഗീയ ധാരണകൾ പ്രചരിപ്പിക്കുവാൻ 1905 അദ്ദേഹം ഒസ്റ്റാറ എന്ന സെമിറ്റ് വിരുദ്ധ പ്രസിദ്ധീകരണം തുടങ്ങി. ഇതിലെ ഒരു ലേഖനത്തിൽ ഉന്നത വർഗത്തിൽ പിറന്നവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് വ്യത്യസ്തരായിരുന്നു എന്ന് മാത്രമല്ല അവരുടെ പാദഘടനയും വ്യത്യസ്തമായിരുന്നു എന്ന് ലാൻസ് അവകാശപ്പെട്ടു. ലാൻസിന്റെ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ധാരണയനുസരിച്ച് വെളുത്തവരും കറുത്തവരും തമ്മിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമുണ്ടാകുമെന്നും എന്തു വില കൊടുത്തും വെളുത്തവർഗക്കാർ അതിൽ വിജയിക്കുമെന്നും അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചു. മാസികയുടെ ആദ്യ പതിപ്പിനെ തുടർന്ന് തന്നെ ലാൻസിന്റെ അനുയായികളിൽ ഒരാളും ഈ തത്വശാസ്ത്രത്തിന്റെ പ്രചാരകനും തൂൾ സമൂഹത്തിന്റെ സ്ഥാപകനുമായ സബർട്ടൻഡോഫ് ഈ നയത്തിൽ ആകൃഷ്ടനായി. ജർമ്മൻ ഓർഡറിൽ അംഗമായിരുന്ന സബർട്ടൻഡോഫ് ഒരു ഫ്രീമേസൺ ആയിരുന്നു. അങ്ങനെയാണ് നിഗൂഢവാദവും വർഗവാദവും പ്രാചീന പാഗൻ സംസ്കാരത്തോടുള്ള ആരാധനയും ഫ്രീമേസണറിയോട് സമാനമായ അധികാരശ്രേണിയുള്ള ഒരു സംഘടനയും ഒരുമിച്ചത്. ഇതിന്റെ ഫലമെന്ന നിലയ്ക്കാണ് നാസിസം ഉടലെടുത്തത്. ക്രിസ്തുവിന് മുൻപുണ്ടായിരുന്ന പുരാതന ജർമ്മൻ പാഗൻ സംസ്കാരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് തൂൾ സമൂഹത്തിന്റെ പ്രത്യയശാസ്ത്രം. ഈ പ്രത്യയശാസ്ത്രത്തിൽ ആര്യന്മാരല്ലാത്തവരെ ഉന്മൂലനം ചെയ്യുക എന്നത് പ്രാമുഖ്യം നേടി. പട്ടികയിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് കറുത്തവരും ജിപ്സികളും ജൂതന്മാരുമായിരുന്നു. തൂൾ സമൂഹത്തിന്റെ ഒരു പ്രസിദ്ധീകരണത്തിൽ നിന്നുള്ള ഈ വാചകങ്ങൾ അതിന്റെ സൂചനയാണ്. ജൂതന്മാരെ തുറങ്ങിലടയ്ക്കുക, അത് രാജ്യത്ത് സമാധാനം കൊണ്ടുവരും. അതുകൊണ്ടാണ് തൂൾ നേതാവായ സെബട്ടൊണ്ടോ തന്റെ പരമ്പരാഗത എതിരാളിയായ കേർട്ട് എയ്സ്നർ എന്ന ജൂതൻ വാഗ്ദാനം ചെയ്ത ചാൻസലർ പദവി നിരാകരിച്ചത്. ഇത് അദ്ദേഹം പരസ്യമായി ഇങ്ങനെ പ്രകടിപ്പിച്ചു: നാം പ്രാധാന്യം കൽപ്പിച്ചിരുന്നതും നാം വിശ്വസിച്ചിരുന്നതുമായ എല്ലാറ്റിനെയും തകർക്കുന്നതിന് ഇന്നലെ നമ്മൾ സാക്ഷികളായി. നമുക്ക് രക്തബന്ധമുള്ള രാജ്ഞിക്ക് പകരമായി നമ്മുടെ കൊടും ശത്രുക്കളായ ജൂതന്മാർ ഭരിക്കുന്നു. ഈ കലാപത്തിൽ നിന്ന് എന്താണ് ഉണ്ടാകുക എന്ന് നമുക്കറിയില്ല. എന്റെ കൈവശം അധികാരമുള്ളിടത്തോളം കാലം ഞാൻ തൂൾ വംശജരെ യുദ്ധത്തിലേക്ക് നയിക്കും. നമ്മുടേത് ജർമ്മൻ അച്ചടക്കമാണ്. ജർമ്മൻ എന്നാൽ കുലീനവും. വോൾവേദറാണ് നമ്മുടെ ദൈവം. നമ്മുടെ ചിഹ്നം ആര്യനാണ്. ആദ്യ തീനാളം, സൂര്യൻ, കഴുകൻ. ഇന്നു മുതൽ നമ്മുടെ ചിഹ്നം കഴുകനായിരിക്കട്ടെ. നമുക്ക് ജീവിക്കണമെങ്കിൽ മരിക്കേണ്ടി വന്നേക്കാമെന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തും. സ്വയം ആയുധമേന്തിയ തൂൾ ഭീകരവാദികൾ സർക്കാരിനെതിരെ ഉയർന്നുവന്നു. പക്ഷേ ഈസ്നറെ അധികാരഭ്രഷ്ടനാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ചെറു കലഹങ്ങൾ നിറഞ്ഞ യുദ്ധക്കളമായി നഗരവീഥികൾ മാറി. പക്ഷേ തൂൾ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇത് ഭാവിയിൽ സംഭവിക്കാവുന്നതിന്റെ ഒരു തികഞ്ഞ പരിശീലനം മാത്രമായിരുന്നു. നാസി പാർട്ടി. തൂൾ സമൂഹത്തിലെ ഭൂരിപക്ഷം അംഗങ്ങളും 1920 രൂപീകരിച്ച നാസി പാർട്ടിയിൽ ചേർന്നു. ഈ പാർട്ടിയുടെ സ്ഥാപകൻ സൈന്യത്തിലെ ചാരൻ എന്ന നിലയിൽ യോഗങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. ഒരു സന്ദർശകൻ എന്ന നിലയിൽ താൻ പങ്കെടുത്തിരുന്ന ആദ്യകാല തൂൾ യോഗങ്ങൾ അദ്ദേഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. പാഗൻ ദൈവശാസ്ത്രവും ഉയർന്ന വർഗത്തിന്റെ ഔന്നത്യം എന്ന സിദ്ധാന്തവും ഹിറ്റ്ലറിൽ വളരെ പെട്ടെന്ന് തന്നെ സ്വാധീനം ചെലുത്തുകയും അത് അദ്ദേഹത്തിന്റെ വീക്ഷണമായി മാറുകയും ഉണ്ടായി. ഇതിന്റെ ഫലമായി തൂൾ സമൂഹത്തിന്റെ ഒരു ശാഖയിൽ നിന്ന് നാസി പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു. തൂൾ സമൂഹത്തിലെ സുപ്രധാന അംഗങ്ങൾ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. റുഡോൾഫ് ഹെസ്, ഡേട്രിച്ച് എക്കാർട്ട്, ആൽഫ്രഡ് റോസൻബർഗ്, പിന്നെ അഡോൾഫ് ഹിറ്റ്ലറും. ലോകത്തെയാകെ മൂടിക്കെട്ടിയ ആ ഇരുട്ട് അങ്ങനെ പതുക്കെ വളരുകയായിരുന്നു. പാഗൻ മതത്തിന്റെ അന്ധമായ വിശ്വാസങ്ങളുടെ വീണ്ടുമുള്ള വളർച്ച എന്ന നിലയിലാണ് നാസി പാർട്ടി രൂപം കൊണ്ടത്. തുടർന്നു വന്ന വർഷങ്ങളിൽ പാർട്ടിയുടെ നിഗൂഢ ഗവേഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഹെൻറിച്ച് ഹിംലർ ആയിരുന്നു. ഹിംലർ അക്ഷരാർത്ഥത്തിൽ ഒരു കാൽപ്പനിക ലോകത്തായിരുന്നു. അറ്റ്ലാന്റിസ് ഇതിഹാസത്തിൽ വിശ്വസിച്ചിരുന്ന അദ്ദേഹം 1937 ജർമ്മൻ ഗവേഷകരെ തിബത്തിലേക്കും പെറുവിലേക്കും പറഞ്ഞയച്ചു. അറ്റ്ലാന്റിസിന്റെ ശേഷിപ്പുകൾ എന്തെങ്കിലും ശേഖരിക്കുവാൻ ജർമ്മൻ ശാസ്ത്രജ്ഞർക്ക് ചുമതല നൽകി. ചെന്നിടത്തു നിന്നെല്ലാം ജർമ്മൻ ശാസ്ത്രജ്ഞർ തദ്ദേശീയരായ ജനങ്ങളുടെ തലയോട്ടിയുടെ ആകൃതിയും കൈകാലുകളുടെ നീളവും കണ്ണിന്റെയും തലമുടിയുടെയും നിറവും തിട്ടപ്പെടുത്തി. നാസികരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ രീതി എത്രയും വേഗം പ്രാവർത്തികമാക്കേണ്ടതുണ്ടായിരുന്നു. ആ മഹാവിപത്തിന്റെ അസ്ഥിവാരം അങ്ങനെ സ്ഥാപിക്കപ്പെട്ടു. നാസി പാർട്ടിയിലെ രണ്ടാമനെന്ന നിലയിൽ ഹെൻറിച്ച് ഹിംലർ വ്യക്തിപരമായി ജർമ്മൻ പാഗൻ സംസ്കാരത്തിന്റെ പുനരുജ്ജീവനത്തിനുള്ള ഒരു പ്രോജക്റ്റിന് നിർദ്ദേശം നൽകി. താൻ പുനരവതരിച്ചതാണെന്നും മുൻജന്മത്തിൽ ഹെൻറിച്ച് ഒന്നാമൻ രാജാവായിരുന്നെന്നും അദ്ദേഹം വിശ്വസിച്ചു പോന്നു. ഐതിഹാസിക രാജാവായിരുന്ന ഹെൻറിച്ച് ഒന്നാമനാണ് കിഴക്കു നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് ജർമ്മനിയിലെ ആദിവാസി സമൂഹത്തെ രക്ഷിച്ചത്. രാജാവിന്റെ ശവം അടക്കം ചെയ്തിരുന്ന കിഡ്ലിൻബർഗ് കത്തീഡ്രൽ നാസികൾ വിശുദ്ധ സ്ഥലമായി പ്രഖ്യാപിച്ചു. രാജാവിന്റെ ജന്മദിനമായി കരുതിയിരുന്ന ദിവസം ഇവിടെ അസാധാരണമായ ആചാരങ്ങൾ ഓരോ വർഷവും അനുഷ്ഠിച്ചു പോന്നു. സ്വപ്നത്തിൽ താൻ രാജാവിനെ കണ്ടുവന്നും ഈ പ്രയാസമേറിയ ദൗത്യത്തിന് രാജാവ് തനിക്ക് വഴി കാണിച്ചു തന്നുവെന്നും ഹിംലർ അവകാശപ്പെട്ടു. പാതിരാമണിയടിച്ചപ്പോൾ ചടങ്ങുകൾ അവസാനിച്ചു. പള്ളിയിലെ ഭൂമിക്കടിയിലെ അറയിൽ സ്വയം ബന്ധനസ്ഥനായി താൻ വിശ്വസിച്ചിരുന്ന തന്റെ പൂർവ്വ ആത്മാവിലേക്ക് വിലയം പ്രാപിക്കുവാൻ ഹിംലർ ശ്രമിച്ചു. ജർമ്മനിയുടെയും ലോകചരിത്രത്തിന്റെയും ഗതി മാറ്റിമറിക്കത്തക്ക നിലയിൽ ശക്തരായ നാസി പാർട്ടിയെ നയിച്ച രോഗാതുരമായ മാനസികാവസ്ഥ ഇതായിരുന്നു. നാസികൾ ശക്തി നേടിയപ്പോൾ ക്രിസ്തുവിന് മുൻപുള്ള പാഗൻ ജർമ്മൻ സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ജർമ്മനിയുടെ പല ഭാഗത്തും പാഗൻ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങുകയും ചെയ്തു. ആ പരിശീലനത്തിന്റെ മുഖമുദ്ര ആര്യൻ തത്വശാസ്ത്രവും നിഗൂഢവാദവും ആയിരുന്നു. പരമ്പരാഗതമായി ജർമ്മൻകാർ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന മൃഗങ്ങളുടെ കൊമ്പുകൾ ഉപയോഗിച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി പട്ടാളക്കാർ വലിയ തോതിൽ തീയിടുകയും ചെയ്തു. ഈ തീനാളങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആത്മാവുകൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യാഥാർത്ഥ്യത്തിൽ നകന്ന മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട നാസികൾ കരുതി. നാസി ഭരണത്തിന്റെ തുടർനാളുകളിൽ ഇതുപോലെ വികലമായ ചടങ്ങുകളും മസ്തിഷ്ക പ്രക്ഷാളന നടപടികളും ജർമ്മനിയിലൊട്ടാകെ തുടർന്നു. മസ്തിഷ്ക പ്രക്ഷാളനത്തിനു വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായുള്ള ഒരു രസകരമായ ചടങ്ങ് പുസ്തകങ്ങൾ കത്തിക്കലായിരുന്നു. 1933 മെയ് 10 ഇത്തരത്തിൽ ആദ്യത്തേത് നടന്നത്. തങ്ങൾ നിരാകരിച്ച വിവരണമടങ്ങിയ പുസ്തകങ്ങൾ കത്തിക്കുവാൻ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായ ജർമ്മൻ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ജർമ്മനിയിലും മറ്റ് പ്രധാന നഗരങ്ങളിലും ഒത്തുകൂടി. നാസികളുടെ സലൂട്ടിന്റെയും പാട്ടുകളുടെയും സേനകളുടെ സംഗീതത്തിന്റെയും അകമ്പടിയോടെ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ചുട്ടരിക്കപ്പെട്ടു. ഫാസിസ്റ്റ് രാഷ്ട്രം അതിന്റെ പ്രത്യയശാസ്ത്രം മാത്രം പഠിപ്പിക്കുവാൻ അനുവദിച്ചു. ഇതിന് പുറത്ത് ചിന്തിക്കുവാൻ പോലും ആരെയും അനുവദിച്ചില്ല. മറിച്ച് ചെയ്താൽ അവരുടെ പുസ്തകങ്ങൾ എരിച്ചുകളയുകയും ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് നിശബ്ദരാക്കുകയും ചെയ്തു. രഹസ്യ ചിഹ്നങ്ങൾ. നാസി പ്രത്യയശാസ്ത്രം ഉപയോഗിച്ചിരുന്ന ചിഹ്നങ്ങളെ സംബന്ധിച്ച് അനവധി ഗവേഷണങ്ങൾ നടക്കുകയും ധാരാളം പുസ്തകങ്ങൾ എഴുതപ്പെടുകയും ഉണ്ടായി. ഈ ഗവേഷണങ്ങളുടെ ഫലം നിഗൂഢ ദൈവശാസ്ത്രമാണ് നാസി പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനമെന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഏറ്റവും പ്രസിദ്ധമായ നാസി ചിഹ്നം പാർട്ടിയുടെ ചിഹ്നമായിരുന്ന സ്വസ്തിക ആയിരുന്നു. സ്വസ്തിക പാർട്ടിയുടേതായ ഒരു കണ്ടുപിടുത്തമോ ഒരു പുതിയ ചിഹ്നമോ ആയിരുന്നില്ല. ഒസ്റ്റാറ എന്ന മാഗസിനിൽ അഡോൾഫ് ലാൻസ് ധാരാളമായി ഉപയോഗിച്ചിരുന്ന പാഗൻ വംശജരുടെ അടയാളം. ആ മാഗസിനെ നന്നായി പിന്തുണച്ചിരുന്ന നാസികൾ പകർത്തുകയും അതിനെ അവർ തങ്ങളുടെ ഔദ്യോഗിക ചിഹ്നമാക്കുകയുമായിരുന്നു. തുടർന്നു വന്ന വർഷങ്ങളിൽ ഈ ചിഹ്നങ്ങളിലൂടെ അടയാളപ്പെടുത്തപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും മുദ്രമോതിരം മുതൽ ചുവർ അലങ്കാരങ്ങൾ വരെ എല്ലായിടത്തും ഈ ചിഹ്നം ഉപയോഗിക്കേണ്ടി വന്നു. പുരാതന പാഗൻ സംസ്കാരം പുനരാവിഷ്കരിച്ച എല്ലാ ചടങ്ങുകളും വമ്പിച്ച ആഘോഷങ്ങളാക്കി തീർത്തു. അറ്റ്ലാന്റിസ് ഇതിഹാസങ്ങളിൽ കുള്ളന്മാരും അധികായരും തമ്മിൽ നടന്ന യുദ്ധം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അധികായരുടെ രൂപങ്ങൾ അതോടെ സ്ഥാപിക്കപ്പെട്ടു. ജർമ്മൻ കലാകാരന്മാർ അധികായരുടെ പ്രതിമകൾ നിർമ്മിക്കുവാൻ നിയോഗിക്കപ്പെട്ടു. ഇത്തരം സ്ഥലങ്ങൾ 500,000 ആളുകൾക്ക് സമ്മേളനം നടത്താൻ പാകത്തിൽ ഹിറ്റ്ലറുടെ വാസ്തുവിദഗ്ധർ രൂപകൽപ്പന ചെയ്തു. തന്റെ സ്വപ്നങ്ങളിൽ നിറഞ്ഞ, തന്റെ അറ്റ്ലാന്റിസുമായി ബന്ധപ്പെട്ട കിനാവുകളിൽ സ്ഥിരമായി നിലനിന്നിരുന്ന ആ വമ്പൻ കെട്ടിടങ്ങളുടെ മുമ്പിൽ ഹിറ്റ്ലർ ഏറെ സമയം ചെലവഴിച്ചിരുന്നു. ബെർലിനിൽ നിർമ്മിക്കുന്നതിനു വേണ്ടി 220 മീറ്റർ വലുപ്പമുള്ള ഭീമാകാരമായ ഒരു കുംഭഗോപുരത്തിന്റെ മാതൃക നിർമ്മിക്കപ്പെട്ടിരുന്നു. ഒരു ഭാഗത്ത് നാസികൾ ഭീമാകാരമായ താമസ സ്ഥലങ്ങളും പ്രതിമകളും സ്റ്റേഡിയങ്ങളും കെട്ടിപ്പൊക്കിയപ്പോൾ മറുഭാഗത്ത് അവർ അവരുടെ ഇരുട്ടി നിറഞ്ഞ പ്രത്യയശാസ്ത്രം സമൂഹത്തിലേക്ക് പകർത്തുകയായിരുന്നു. ലോകചരിത്രത്തിൽ ഏറ്റവും ദീർഘകാലം നിലനിന്നതും ഏറ്റവും നിഷ്ഠൂരവുമായ കൂട്ടക്കശാപ്പിന്റെ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിൽ പരീക്ഷിക്കുകയായിരുന്നു. ഒരു നൂറ്റാണ്ട് മുൻപ് തന്നെ ശാസ്ത്രീയമെന്ന് ആരോപിക്കപ്പെട്ട വംശഹത്യയ്ക്ക് പിന്നിലെ തത്വശാസ്ത്രം അതിന്റെ തുടക്കം കുറിച്ചിരുന്നു. നമ്മൾ ഇതുവരെ കണ്ടത് നാസിസം എങ്ങനെയാണ് പാഗൻ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ്. എന്തുതന്നെയായാലും തങ്ങളുടെ തത്വശാസ്ത്രത്തെ ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ടെന്ന് നാസികൾ അവകാശപ്പെടുന്നു. ഇക്കാര്യത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഘടകം ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ്. ഏതാനും ആളുകൾ ഇന്നും ശാസ്ത്രീയമായ അഭിപ്രായമെന്ന് കരുതപ്പെട്ടിട്ടുള്ള ഡാർവിനിസം യഥാർത്ഥത്തിൽ പ്രാചീന ഗ്രീസിലെ ഏതാനും നിരീശ്വരവാദികളായ തത്വജ്ഞാനികൾ മുന്നോട്ട് വെച്ച അവകാശവാദങ്ങളുടെ ആവർത്തനമല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് മനുഷ്യരാശിയെക്കുറിച്ചുമുള്ള ഡാർവിന്റെ കാഴ്ചപ്പാടുകൾ അന്ധവിശ്വാസ ജടിലമായ പാഗൻ ധാരണകളുമായി പൂർണ്ണമായി യോജിച്ചു പോകുന്നതായിരുന്നു. വക്രീകരിക്കപ്പെട്ട ഡാർവിന്റെ അവകാശവാദമനുസരിച്ച് മനുഷ്യൻ മൃഗത്തിന്റെ വർഗത്തിൽപ്പെട്ടതാണെന്നും അവന് വികാസം പ്രാപിക്കുവാനുള്ള ഏകമാർഗം സംഘർഷമാണെന്നും സിദ്ധാന്തിച്ചു. ഡാർവിന്റെ അഭിപ്രായം മനുഷ്യവംശം ഓരോന്നും പരിണാമത്തിന്റെ വിവിധ തലങ്ങളിലാണെന്നും സംഘർഷം ഒഴിച്ചുകൂടാനാവില്ലെന്നും ആയിരുന്നു. പിന്നീട് വന്ന എല്ലാ ശാസ്ത്രീയ കണ്ടെത്തലുകളും ഈ അവകാശവാദങ്ങൾ പൂർണ്ണമായി തെറ്റാണെന്ന് തെളിയിച്ചു. പക്ഷേ ഈ കണ്ടുപിടുത്തങ്ങൾ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് നടത്തപ്പെട്ടിരുന്നില്ല. ഈ അജ്ഞതയുടെ അടിത്തറയിലാണ് തടയാനാവാത്ത നാസ്തികരുടെ മുന്നേറ്റമുണ്ടായത്. ഡാർവിനും ഗാൽട്ടൻ. ആയിരത്തി എണ്ണൂറ്റി 1859 ഇംഗ്ലണ്ടിലാണ് ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. തന്റെ പുസ്തകത്തിൽ ഡാർവിൻ ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വിശദീകരിക്കുവാനും എല്ലാ ജീവജാലങ്ങളും ഒരു പൊതു പിതാമഹനിൽ നിന്ന് പരിണമിച്ചുണ്ടായതെന്ന് സിദ്ധാന്തിക്കുവാനും ശ്രമിച്ചു. ജീവജാലങ്ങൾക്കിടയിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള സ്വാർത്ഥവും നിഷ്ഠൂരവുമായ സംഘട്ടനം നിലനിന്നിരുന്നു എന്നതായിരുന്നു മറ്റൊരു അവകാശവാദം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേർ ഈ ധാരണകൾ വ്യക്തമാക്കുന്നുണ്ട്. പുസ്തകത്തിന്റെ പേർ ഇങ്ങനെയാണ്: പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗത്തിന്റെ ഉൽപ്പത്തി അഥവാ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഉന്നതവർഗത്തിന്റെ സംരക്ഷണം. ഡാർവിന്റെ മറ്റൊരു പുസ്തകമായ ദ ഡിസെന്റ് ഓഫ് മാനിൽ വംശീയതയാണ് മുഴുക്കെയുള്ള ഉള്ളടക്കം. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ചില വർഗങ്ങൾ മറ്റു ചിലതിനെ അപേക്ഷിച്ച് പരിണാമം പ്രാപിച്ചിരുന്നു. ഏഷ്യക്കാരും തുർക്കികളും കറുത്ത വർഗക്കാരും ഏകദേശം മനുഷ്യക്കുരങ്ങുകളുടെ അതേ നിലയിലായിരുന്നു. മാത്രമല്ല, പരിണാമ നിയമമനുസരിച്ച് അശക്തരായവർ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. തന്റെ പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങൾ മൃഗങ്ങളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അദ്ദേഹം നീക്കിവച്ചു. ഉൽപാദനശേഷി കൂടിയ ഇനം കുതിരകൾ ഉണ്ടാകുവാൻ തികഞ്ഞ ആരോഗ്യമുള്ളവയെ മാത്രമേ ഉൽപാദന പ്രക്രിയയെ അനുവദിക്കാവൂ എന്നും ഇത് കീഴ്പോട്ട് തലമുറകളായി തുടരേണ്ടതുണ്ടെന്നും അദ്ദേഹം എഴുതിവെച്ചു. ദ ഡിസെന്റ് ഓഫ് മാൻ എന്ന പുസ്തകത്തിൽ ഒരു പടികൂടി കടന്ന് ഈ രീതി മനുഷ്യരിലും പ്രാവർത്തികമാക്കാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മനുഷ്യനെ മൃഗങ്ങളുടെ വർഗത്തിൽ പരിഗണിച്ചിരുന്ന ഡാർവിൻ അവരെ കൂടുതൽ മികവുറ്റവരാക്കുവാൻ മൃഗങ്ങൾക്ക് ബാധകമായ ഇതേ രീതി ഉപയോഗിക്കാവുന്നതാണ് എന്ന് കരുതി. ഡാർവിന്റെ ഈ ധാരണകൾ പൂർണ്ണമായും തെറ്റാണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു. പക്ഷേ അക്കാലത്തെ ശാസ്ത്രത്തിന്റെ പ്രാകൃതാവസ്ഥ കാരണം കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഇതറിയാമായിരുന്നുള്ളൂ. അതേ സമയത്താണ് ഡാർവിന്റെ തീവ്രഭക്തനും അനുയായിയുമായ ഒരാൾ ഉയർന്നു വന്നത്. ഇത് ഡാർവിന്റെ അനന്തരവനായ ഫ്രാൻസിസ് ഗാൽട്ടൻ ആയിരുന്നു. മെമ്മറീസ് ഓഫ് മൈ ലൈഫ് എന്ന തന്റെ ആത്മകഥയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: 1859 ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ചാൾസ് ഡാർവിന്റെ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം പൊതുവായി ജനങ്ങളുടെ ചിന്തയെ നിർണയിച്ചതുപോലെ എന്റെ മാനസിക വികാസവുമായി ബന്ധപ്പെട്ടും ഒരു സുപ്രധാന കാലഘട്ടമായിരുന്നു. ഒറ്റയടിക്ക് അത് ചില തടസ്സവാദങ്ങളുടെ തീവ്രത നശിപ്പിച്ചു. മാത്രമല്ല, ആധുനിക ശാസ്ത്രം ആധികാരികമല്ലെന്ന് മറുവാദമുന്നയിച്ച ചില പ്രാചീനരായ അധികൃതരുടെ വാദമുഖങ്ങൾക്കെതിരെ വിപ്ലവത്തിന്റെ രോഷം പടർത്തുവാനും അത് സഹായിച്ചു. ഗാൽട്ടൻ കരുതേച്ച് കാണിക്കാൻ ശ്രമിച്ച ആശയങ്ങളായ തെളിവില്ലാത്ത തടസ്സവാദങ്ങളും പ്രാചീന അധികൃതരും മതവ്യവസ്ഥയും വിശ്വാസങ്ങളുമായിരുന്നു. ആയിരത്തി 1869 ഹെറിഡിറ്ററി ജീനിയസ് എന്ന പുസ്തകത്തിൽ ഗാൽട്ടൻ തന്റെ വർഗപരമായ ആശയങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകത്തിൽ ഗാൽട്ടൻ മറ്റു രാജ്യത്തുള്ള ജനങ്ങളെ അപേക്ഷിച്ച് ഇംഗ്ലീഷുകാരുടേത് ഔന്നത്യമുള്ള രക്തമാണെന്ന ധാരണ നിലനിർത്തി. ഗാൽട്ടന്റെ വീക്ഷണത്തിൽ ഈ രക്തം സംരക്ഷിക്കുവാൻ ചില നടപടികൾ വേണ്ടിവരും എന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യവർഗം ഉണ്ടാക്കിയെടുക്കാം. ഈ വർഗാധിഷ്ഠിത പരിണാമ സിദ്ധാന്തത്തിന് ഒരു പേർ നൽകുവാൻ ഈ സിദ്ധാന്തം വർഷങ്ങൾക്ക് മുൻപ് പ്രാവർത്തികമാക്കിയ പാഗൻ സംസ്കാരത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. ഇദ്ദേഹമാണ് യൂജനിക്സ് എന്ന വാക്ക് കൊണ്ടുവന്നതും ലോകമൊട്ടാകെ പ്രചരിപ്പിച്ചതും. ഗ്രീക്കിൽ ഇതിന്റെ അർത്ഥം ശ്രേഷ്ഠ പിറവി എന്നാണ്. ശാസ്ത്രലോകം വളരെ പ്രാകൃതാവസ്ഥയിലായിരുന്ന അക്കാലത്ത് യൂജനിക്സ് അഥവാ വർഗോന്നത ശാസ്ത്രം വളരെ പെട്ടെന്ന് ലോകമെമ്പാടും പ്രചാരം നേടി. ആയിരത്തി തൊള്ളായിരത്തി 7 ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിന് കീഴിൽ യൂജനിക്സ് വിദ്യാഭ്യാസ സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടു. യൂജനിക്സ് സൊസൈറ്റി സമൂഹത്തിലെ എല്ലാ അംഗവൈകല്യം സംഭവിച്ചവരെയും വന്ധ്യീകരിക്കേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. രാജഭരണ സമിതിയിലെ അംഗങ്ങളെയും രാജകുടുംബത്തെയും പ്രകീർത്തിച്ച സൊസൈറ്റി മറ്റു മനുഷ്യവർഗങ്ങളെ പരിഷ്കാരമില്ലാത്ത മൃഗങ്ങളോട് സമാനമായ വർഗമായി കരുതി. ഈ സംഘടനയുടെ ഒരു സജീവ പ്രവർത്തകനും 1911 മുതൽ 1928 വരെ ഇതിന്റെ പ്രസിഡന്റുമായിരുന്നു ചാൾസ് ഡാർവിന്റെ മകൻ ലിയോൺ ഡാർവിൻ. ബ്രിട്ടനു ശേഷം യൂജനിക്സ് അമേരിക്കയിലും പ്രചാരം നേടുവാൻ തുടങ്ങി. 1920s-30s ഒട്ടേറെ പരസ്യകോലാഹലങ്ങൾ പരിണാമവാദികൾ ഈ വിഷയത്തിൽ അവതരിപ്പിച്ചു. അമേരിക്കയിലെ ഏതാനും സ്റ്റേറ്റുകളിൽ വന്ധ്യീകരണ നിയമം എന്ന പേരിൽ നിയമം തന്നെ കൊണ്ടുവന്നു. യൂറോപ്പിൽ ഇതിന് സമാന്തരമായി പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറി. പക്ഷേ ഈ സംഭവ പരമ്പരകൾ തുടർന്നുള്ള നാളുകളിൽ ഒരു അവിശ്വസനീയമായ കശാപ്പായി മാറുമെന്ന് ആ സമയത്ത് ആരും തന്നെ കരുതിയിരുന്നില്ല. പാഗൻ ആദിമ നിവാസികൾ തുടക്കമിട്ട ചാൾസ് ഡാർവിന്റെയും അനന്തരവനായ ഫ്രാൻസിസ് ഗാൽട്ടന്റെയും ശ്രമഫലമായി ശാസ്ത്രത്തിന്റെ ആവരണമണിഞ്ഞ് ലോകമാകെ പ്രചാരം നേടിയ യൂജനിക്സ് യഥാർത്ഥത്തിൽ മനുഷ്യവംശത്തോട് കൊടിയ അപരാധമാണ് ചെയ്തത്. വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1920s-30s അമേരിക്കയിൽ നിർമ്മിക്കപ്പെട്ട വന്ധ്യീകരണ നിയമങ്ങൾ ഇന്നത്തെ പൗരസമൂഹം വർഗീയതയുടെ വഷളൻ ഉദാഹരണമായാണ് കാണുന്നത്. അതുമാത്രമല്ല ഇക്കാലത്ത് തെളിയിക്കപ്പെട്ടത്, യൂജനിക്സ് എന്ന സിദ്ധാന്തം ഒരു അന്ധവിശ്വാസമാണെന്നും അത് ശാസ്ത്രീയ വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നുമത്രേ. സമീപകാലത്ത് നടന്ന ഹ്യൂമൻ ജനോം പദ്ധതി വിവരിക്കുന്നത് വർഗങ്ങൾക്കും വ്യക്തികൾക്കുമിടയിലെ ജനിതക വ്യത്യാസങ്ങൾ നന്നെ കുറവാണെന്നും ഇവയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രജനന നയം രൂപീകരിക്കുവാൻ ശ്രമിക്കുന്നത് ശുദ്ധ അസംബന്ധവുമാണെന്നാണ്. എല്ലാ മനുഷ്യവർഗങ്ങളെയും സമഭാവനയിൽ ദൈവം സൃഷ്ടിച്ചതാണ്. ഖുർആനിൽ സ്രഷ്ടാവ് ഇങ്ങനെ പറയുന്നു, ഹേ മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ദൈവത്തിന്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു. തീർച്ചയായും ദൈവം സർവജ്ഞനും സൂക്ഷ്മജ്ഞാനി. അശക്തരെയും പാരമ്പര്യ രോഗങ്ങളുള്ളവരെയും സ്നേഹവും കാരുണ്യവും നൽകി പരിലാളിക്കുകയും സംരക്ഷിക്കുകയും വളർത്തുകയും വേണ്ടതുണ്ട്. മതപരമായ മൂല്യങ്ങളടങ്ങിയ കടമയെന്ന നിലയിൽ നമുക്ക് ദൈവം കാണിച്ചു തന്ന ഈ വഴികൾക്ക് പകരമായി 20s-century ആരംഭത്തിൽ പാശ്ചാത്യ ലോകം പാഗാനിസത്തിന്റെയും പരിണാമ സിദ്ധാന്തത്തിന്റെയും സന്തതിയായ യൂജനിക്സിലേക്ക് തിരിഞ്ഞു. പാഗൻ പരിണാമ സിദ്ധാന്തം നയിച്ച ഈ കാട്ടാളത്തത്തിന്റെ വ്യാപ്തി നമുക്ക് ജർമ്മനിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമാവും. ഇതിന് സമീപകാലത്ത് ജർമ്മനിയിലുണ്ടായിരുന്ന വീക്ഷണങ്ങളുടെ പിന്നിലെ വ്യക്തികളെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഭീകരതയെ പ്രകീർത്തിച്ച ദുഷ്ടമനസ്സിന്റെ ഉടമ നീക്ഷ. ഫാഷിസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ രൂപീകരിച്ചു വരുന്ന കൂട്ടത്തിൽ ആദ്യം പരിഗണിക്കപ്പെടേണ്ട വേരുകളിലൊന്ന് ജർമ്മൻ തത്വശാസ്ത്രജ്ഞനായിരുന്ന ഫ്രെഡറിക് നീഷയുടേതാണ്. നീഷയുടെ പ്രസാധകൻ പീറ്റർ ഗാസ്റ്റ് നീഷയെ വിശേഷിപ്പിച്ചത് നിഷ്ഠൂരനായ ക്രിസ്ത്യൻ വിരുദ്ധരിൽ ഒരാളും അവിശ്വാസിയും എന്നാണ്. നീഷയ്ക്ക് ക്രിസ്തുമതത്തിന്റെയും ഇസ്ലാമിന്റെയും ജൂതമതത്തിന്റെയും ധാർമ്മിക വീക്ഷണങ്ങളോട് പ്രത്യേകമായി വെറുപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സ്നേഹം, കരുണ, വിനയം തുടങ്ങിയവ നിർബന്ധമായും ഉപേക്ഷിക്കേണ്ടവയും സമൂഹത്തിൽ യുദ്ധസമാനമായതും അലിവ് തീരെയില്ലാത്തതുമായ ഒരു ഉന്നത മൂല്യം പകരം വെക്കേണ്ടതുമാണ്. ദസ് സ്പീക്ക് സരാതുസ്ത്ര എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി. എഴുതപ്പെട്ടതിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്നത് ഒരുവൻ രക്തം കൊണ്ട് എഴുതിയവയാണ്. രക്തം കൊണ്ട് എഴുതൂ, എന്നാൽ നിങ്ങൾ രക്തത്തിന്റെ വീര്യം അനുഭവിച്ചറിയും. നീഷയും ഒരു വർഗവാദിയായിരുന്നു. മനുഷ്യവംശത്തിന്റെ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുന്നത് അതിമാനുഷികതയാണ്, മറുഭാഗത്തുള്ളവർ അതിനെ പരിപാലിക്കുകയും അനുസരിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന അഭിപ്രായം അദ്ദേഹം നിലനിർത്തി. നീഷയുടെ അക്രമത്തിൽ അധിഷ്ഠിതമായ വർഗവീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്ന ചാൾസ് ഡാർവിന്റെ വീക്ഷണങ്ങളോട് ഏറെ സാമ്യത പുലർത്തിയിരുന്നു. ഡാനിയൽ സി ഡെനറ്റ് തന്റെ ഡാർവിൻസ് ഡേഞ്ചറസ് ഐഡിയ എന്ന പുസ്തകത്തിൽ നീഷയിൽ ഡാർവിനുള്ള സ്വാധീനം ഇങ്ങനെ വ്യക്തമാക്കുന്നു. പ്രപഞ്ച സംബന്ധമായ വിഷയങ്ങളിൽ ഡാർവിന്റെ സന്ദേശം ഫ്രെഡറിക് നീഷെ ശ്രദ്ധിച്ചു. നീഷെ അസ്തിത്വവാദത്തിന്റെ പിതാവാണെങ്കിൽ തീർച്ചയായും ഡാർവിൻ അതിന്റെ മുത്തച്ഛനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനാണ്. താൻ വെച്ചുപുലർത്തിപ്പോന്ന വർഗോന്നതവാദപരമായ ധാരണകളടങ്ങിയ നാസി പ്രത്യയശാസ്ത്രത്തിൽ താൽപ്പര്യമുണ്ടായിരുന്ന നീഷെ ഡാർവിനിസത്തോട് അതിയായി ആകർഷിക്കപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് അഡോൾഫ് ഹിറ്റ്ലർ ഒരു സ്മാരകം നിർമ്മിക്കുകയും നീഷയുടെ ഉന്നതവർഗ പ്രമാണങ്ങളെ ജർമ്മൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിനും ലൈബ്രറിക്കും ശിലാസ്ഥാപനം നടത്തുകയുമുണ്ടായി. തന്റെ പ്രത്യയശാസ്ത്രം പോലെ തന്നെ ഇരുണ്ടതായിരുന്നു നീഷയുടെ ജീവിതവും. മാനസിക രോഗം പിടിപെട്ട അദ്ദേഹം 49-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ഈ ഭയപ്പെടുത്തുന്ന ദുർവിധി കാലങ്ങളായി ദൈവത്തെ തള്ളിക്കളയുന്നവർക്ക് സംഭവിച്ച ദാരുണമായ അന്ത്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. സത്യനിഷേധത്തിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നവർ നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. തീർച്ചയായും അവർ ദൈവത്തിന് ഒരു ദ്രോഹവും വരുത്താൻ പോകുന്നില്ല. പരലോകത്തിൽ അവർക്ക് ഒരു പങ്കും കൊടുക്കാതിരിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നു. കനത്ത ശിക്ഷയാണ് അവർക്കുള്ളത്. തീർച്ചയായും സത്യവിശ്വാസം വിറ്റ് സത്യനിഷേധം വാങ്ങിയവർ ദൈവത്തിന് ഒരു ദ്രോഹവും വരുത്താൻ പോകുന്നില്ല. വേദനയേറിയ ശിക്ഷയാണ് അവർക്കുള്ളത്. സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് ഗുണകരമാണെന്ന് അവർ ഒരിക്കലും വിചാരിച്ചു പോകരുത്. അവരുടെ പാപം കൂടിക്കൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് നാം അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത്. അപമാനകരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. നാസികളുടെ വർഗോന്നതവാദ തത്വജ്ഞാനി ഹേക്കൽ. ഫ്രെഡറിക് നീഷയ്ക്ക് ശേഷം ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഡാർവിനിസ്റ്റും യൂജനിക്സിന്റെ അന്ധമായ അനുയായിയുമായിരുന്നത് ഏൺസ്റ്റ് ഹേക്കൽ എന്ന ജീവശാസ്ത്രകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ അശാസ്ത്രീയമായ സിദ്ധാന്തമനുസരിച്ച് ഓരോ ജീവികളും ആരോപിക്കപ്പെട്ട പരിണാമമെന്ന പ്രക്രിയയെ ആശ്രയിക്കുന്നു. ഇത് അവരുടെ പൂർവ്വതലമുറയിൽപ്പെട്ടവർ അനുഭവിക്കുന്നതും മാതാക്കളുടെ ശരീരത്തിൽ വെച്ച് തന്നെ വികാസം പ്രാപിക്കുന്നതുമാണ്. ഈ സിദ്ധാന്തത്തിന് സഹായകരമെന്ന നിലയിൽ അദ്ദേഹം നിരവധി ഭ്രൂണങ്ങളുടെ പടങ്ങൾ വരച്ചു. എന്തായാലും പിന്നീട് വന്ന വർഷങ്ങളിൽ ആ ചിത്രങ്ങളിൽ നിരവധി മനഃപൂർവമായ വളച്ചൊടിക്കലുകൾ ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഒരു ശാസ്ത്രീയ വഞ്ചനയല്ലാതെ മറ്റൊന്നല്ലെന്നും തെളിയിക്കപ്പെട്ടു. ഹേക്കലിന്റെ വ്യാജശാസ്ത്രത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് യൂജനിക്സുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം. ചാൾസ് ഡാർവിൻ, ഫ്രാൻസിസ് ഗാൽട്ടൺ, ലിയനോ ഡാർവിൻ തുടങ്ങിയവരുടെ സിദ്ധാന്തങ്ങൾ കടം കൊണ്ട അദ്ദേഹം അത് ഏറെ മുന്നോട്ട് കൊണ്ടുപോവുകയും പുരാതന ഗ്രീസിലുണ്ടായിരുന്ന സ്പാർട്ടൻ മാതൃക തിരികെ കൊണ്ടുവരണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നവജാത ശിശുക്കളെ വധിക്കേണ്ടതുണ്ടെന്ന്. വണ്ടേഴ്സ് ഓഫ് ലൈഫ് എന്ന തന്റെ പുസ്തകത്തിൽ യാതൊരു സങ്കോചവുമില്ലാതെ വൈകല്യമുള്ള നവജാത ശിശുക്കളുടെ വധം എന്ന ആശയം നിർദ്ദേശിച്ചു. പരിണാമശാസ്ത്രം നിർദ്ദേശിക്കുന്ന രീതിയിൽ പരിണമിച്ച ഒരു സമൂഹത്തിന് വേണ്ടി അതിന്റെ നിർമ്മിതിക്ക് തടസ്സം നിൽക്കുന്ന രോഗികളും വികലാംഗരുമായവരെ ഉന്മൂലനം ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രകൃത്യാലുള്ള തെരഞ്ഞെടുപ്പിനെതിരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രോഗികളെ ചികിത്സിക്കുന്നത് അദ്ദേഹം എതിർത്തു. അദ്ദേഹം ഇങ്ങനെ പരാതി ഉന്നയിച്ചു. ആയിരക്കണക്കായ മാറാരോഗികൾ, ഭ്രാന്തന്മാർ, കുഷ്ഠരോഗികൾ, ക്യാൻസർ ബാധിച്ചവർ തുടങ്ങിയവരെ നമ്മുടെ ആധുനിക സമൂഹത്തിൽ കൃത്രിമമായി സംരക്ഷിക്കുകയാണ്. ഇതുകൊണ്ട് അവർക്കോ സമൂഹത്തിനോ നേരിയ ലാഭം പോലുമില്ല. ഇത്തരം വ്യക്തികളുടെ വിധി നിശ്ചയിക്കുവാൻ ഒരു കമ്മീഷനെ നിയോഗിക്കേണ്ടതാണെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഈ കമ്മീഷന്റെ തീരുമാനമനുസരിച്ച് പാപികളിൽ നിന്നുള്ള മോചനം നടപ്പിലാക്കുവാൻ വേദനയൊട്ടുമില്ലാത്ത എന്തെങ്കിലും വിഷത്തിന്റെ ഒരു ഡോസ് നൽകാവുന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹെക്കൽ തന്റെ തത്വശാസ്ത്രത്തിനടിസ്ഥാനമായി സ്വീകരിക്കപ്പെട്ട ഈ കാട്ടാളത്തം തുടർന്ന് നാസി ജർമ്മനിയിൽ പ്രാവർത്തികമാക്കപ്പെട്ടു. നമ്മൾ ഈ ചിത്രത്തിൽ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഫാസിസത്തിന് അസ്ഥിവാരമിടുന്ന ദൃശ്യങ്ങളാണ്. കാട്ടാളത്തത്തിന്റെ ഈ തത്വശാസ്ത്രം പാഗൻ സംസ്കാരത്തിൽ നിന്നും തുടങ്ങി പരിണാമ സിദ്ധാന്തത്തോടും 19-ാം നൂറ്റാണ്ടിലെ വർഗവാദങ്ങളോടും കൂടിച്ചേർന്ന് യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് ഒരു ഭീകരമായ തത്വസംഹിതയാണ്. ഫാഷിസം മുറുകെ പിടിക്കുന്ന ദിവ്യത്വം അതിന്റെ ശക്തിയാണ്. ശക്തരായവർക്ക് അശക്തരായവരെ ചവിട്ടിമെതിച്ച് ഉയരങ്ങൾ കീഴടക്കാനുള്ള അവകാശമുണ്ട്. ഫാസിസ്റ്റുകൾ ശക്തിയെ ബഹുമാനിക്കുന്നു, അശക്തരെ ചെറുക്കുകയും നിന്ദിക്കുകയും ചെയ്തു. ഈ വഴിവിടച്ച തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ യുദ്ധം ചെയ്യുക, രക്തം ചിന്തുക, കാരുണ്യരാഹിത്യം, ക്രൂരത എന്നിവയാണ്. വടക്കേ യൂറോപ്പിലെ കാട്ടാളന്മാരായ പാഗൻ ആദിമവർഗക്കാർക്കിടയിലും റോമൻ സാമ്രാജ്യത്തിന്റെ ചില മണ്ഡലങ്ങളിലും സ്പാർട്ടയിലും ഉയർക്കൊണ്ട ഈ വഴിപിടച്ച മാനസികാവസ്ഥയ്ക്ക് പകരമായി ദൈവം മതത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്ന മനോഹരമായ മൂല്യബോധമുണ്ട്. മതത്തിന്റെ മൂല്യബോധമനുസരിച്ച് വിലമതിക്കപ്പെടുന്നത് ശക്തിയല്ല, സത്യമാണ്. മനുഷ്യജന്മത്തിന്റെ മൂല്യം നിശ്ചയിക്കേണ്ടത് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യത്തിന് അനുഗുണമായി ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കിയാവണം, അല്ലാതെ അവന്റെ ശക്തി നോക്കിയാവരുത്. ശക്തരെ ഏൽപ്പിച്ചിരിക്കുന്നത് അശക്തരോട് മര്യാദയും കരുണയും പ്രകടിപ്പിക്കാനാണ്, അവരെ ഞെരുക്കുവാനും അടിച്ചമർത്തുവാനുമല്ല. ഒരു മനുഷ്യന്റെ കടമ അശക്തനെ സംരക്ഷിക്കുകയും അവനോട് ദയയോടും സഹവർത്തിത്വത്തോടും ഇടപെടുകയുമാണ്, അല്ലാതെ ക്രൂരതയും കാരുണ്യമില്ലായ്മയും കാണിക്കുകയല്ല. നമ്മുടെ അടുത്ത ചലച്ചിത്രത്തിൽ നാം കാണാൻ പോകുന്നത് ഫാഷിസം ജർമ്മനിയിൽ അധികാരം പിടിച്ചടക്കിയ സാഹചര്യങ്ങളും ആ പിടിച്ചടക്കലിന്റെ അനന്തര ഫലങ്ങളുമാണ്. ആര്യവർഗം വക്രീകരിച്ച ആ തത്വശാസ്ത്രം ചെയ്ത കശാപ്പുകൾ നമുക്ക് ഉഗ്രഭീതിയോടെ ഇവിടെ കാണാം. ഈ വഴിപിടച്ച പ്രത്യയശാസ്ത്രം ലോകമൊട്ടാകെ കരിനിഴൽ വീഴ്ത്തിയത് എങ്ങനെയെന്നും ഇതോടൊപ്പം നമുക്ക് കാണാം. 2-ാം ലോകമഹായുദ്ധത്തോടെ ഈ കാട്ടാളത്തത്തിന്റെ പ്രത്യയശാസ്ത്രം അവസാനിച്ചു എന്ന് നമ്മെ വിശ്വസിപ്പിച്ചത് എങ്ങനെയെന്നും, യഥാർത്ഥത്തിൽ പരാജയത്തെ അതിജീവിച്ച ഇത് ഇപ്പോഴും നാൾക്കുനാൾ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്നും നമുക്ക് കാണാം. ഫാഷിസ്റ്റ് രാഷ്ട്രീയക്കാരും പട്ടാളവും ആഫ്രിക്ക മുതൽ യൂറോപ്പ് വരെ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളെ ഞങ്ങൾ വിശദമാക്കാം. അതോടൊപ്പം ലോകമാകെ ഭീഷണിയായി വളരുന്ന ഈ കറുത്ത പ്രത്യയശാസ്ത്രത്തിനുള്ള പ്രതിവിധി എന്താണെന്നും